ഈ ചോദ്യം ഹൃദയപൂർവം ചോദിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകും. സ്റ്റെല്ല ബെന്നി എഴുതുന്നു, അമ്മ കഴിച്ചു. തികച്ചും അവിചാരിതമായിട്ടാണ് അങ്ങനെയൊരാൾ സഹായ അഭ്യർത്ഥനയുമായി വീട്ടിൽ വരുന്നത്. 18-20 വയസ്സ് പ്രായം കാണും. പേര് സന്തോഷ്. വന്നപാടെ അവൻ വളരെ താഴ്മയോടെ പറയാൻ തുടങ്ങി, അമ്മ, സഹായത്തിനായി വന്നതാണ്. ഞാൻ അങ്ങ് മറ്റൊരു നാട്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. സാമ്പത്തികമായ ദുരവസ്ഥകൾ വന്നതുകൊണ്ട് പഠനം പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. എന്തെങ്കിലും സഹായം ചെയ്യണം. ഞാൻ അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമോ നുണയോ എന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഒന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, അവന് നന്നായി വിശക്കുന്നുണ്ട്. ഒട്ടിയ വയറും വാടിയ മുഖവും. ഒരു നിമിഷം എന്നിലെ അമ്മ ഉണർന്നു. ഞാൻ അവനോട് ചോദിച്ചു, മോൻ ഇന്ന് ഭക്ഷണം കഴിച്ചോ? ഞാൻ ഇത്തിരി ഭക്ഷണം എടുക്കട്ടെ. അവന് വലിയ സന്തോഷമായി. അവൻ വലിയ പ്രതീക്ഷയോടെ എന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, വേണമമ്മ, വേണം, നന്നായി വിശക്കുന്നുണ്ട്. ഞാൻ അകത്തുപോയി ഒരു പ്ലേറ്റ് നിറയെ ഇഡ്ഡലിയും ചമ്മന്തിയും ഒരു ഗ്ലാസ് ചായയുമായി തിരികെ വന്നു. അപ്പോഴും അവൻ മുറ്റത്തു തന്നെ നിന്നു. സിറ്റൗട്ടിലെ കസേരയിൽ ഇരിക്കാൻ ഞാൻ പറഞ്ഞിട്ടും അവൻ ഇരുന്നില്ല. തറയിൽ ചമ്രം പടഞ്ഞിരുന്നു. ഞാൻ ഭക്ഷണം അവന്റെ മുൻപിൽ വെച്ചു കൊടുത്തിട്ട് മാറി നിന്നു. ഞാൻ ഓർത്തത് അവൻ കിട്ടിയ ഭക്ഷണം ആർത്തി പിടിച്ച് വാരി കഴിക്കുമെന്നാണ്. പക്ഷേ അതുണ്ടായില്ല. പകരം അവൻ എന്റെ മുഖത്തേക്ക് നോക്കി സെക്കൻഡുകൾ ഇരുന്നു. ഞാൻ അവന്റെ നേരെ നോക്കി ചോദിച്ചു, എന്താ മോനെ കഴിക്കാത്തത്? അതിന് മറുപടി എന്നവണ്ണം തിരിച്ചു കിട്ടിയത് മറ്റൊരു ചോദ്യമാണ്. അവൻ എന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, അമ്മ കഴിച്ചോ? ഇത്തവണ ഞാൻ ഞെട്ടിത്തെറിച്ചുപോയി. അവനിൽ നിന്ന് ഞാനത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്റെ അമ്പരപ്പും നിൽപ്പും കണ്ടിട്ട് അവൻ ചോദിച്ചു, എന്താണമ്മ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല മോനെ, നീ കഴിക്ക്. അവനത് രുചിയോടെ കഴിക്കുന്നത് നോക്കി കഴിച്ചു തീരുന്നതുവരെ ഞാൻ അവിടെ തന്നെ നിന്നു. ഭക്ഷണം കഴിഞ്ഞ് പാത്രം കഴുകി എന്റെ കയ്യിൽ തന്ന് നന്ദി പറഞ്ഞ് അവൻ പോകാനൊരുങ്ങി. ധനസഹായം ചോദിച്ച കാര്യം അവന് മറന്നുപോയെന്ന് തോന്നുന്നു. അവൻ പോകാനൊരുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, നിൽക്ക്. ഞാൻ അകത്തുപോയി എന്റെ മൂത്ത മകൻ മനുവിന്റെ നല്ലൊരു ഷർട്ട് എടുത്തു കൊണ്ടുവന്ന് അവന് കൊടുത്തു. അതവൻ ചോദിച്ചതല്ല. കയ്യിൽ 100 രൂപയും വെച്ചു കൊടുത്തു. അവൻ കൈകൂപ്പി നന്ദി പറഞ്ഞ് യാത്ര പറഞ്ഞുപോയി. അവൻ നടന്നകലുന്നത് നോക്കി കണ്ണിൽ നിന്ന് മറയുവോളം ഞാൻ അവിടെ തന്നെ നിന്നു. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി അവനും നടന്നകന്നു. ഓരോ തിരിഞ്ഞു നോട്ടത്തിലും അവൻ എന്നോട് ചോദിക്കുന്നത് പോലെ എനിക്ക് തോന്നി, അമ്മ കഴിച്ചോ, അമ്മ കഴിച്ചോ, അമ്മ കഴിച്ചോ. ആ പോക്ക് നോക്കി നിൽക്കുമ്പോൾ ചുണ്ടനക്കാതെ ഹൃദയം കൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, പ്രിയപ്പെട്ട സന്തോഷ്, നന്ദി. നീ ആരെന്നോ എന്തെന്നോ എനിക്കറിയില്ല. നീ എവിടുത്തുകാരനെന്നോ നിന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സത്യമോ പൊളിയോ എന്നുപോലും എനിക്കറിയില്ല. പക്ഷേ നീ ഒത്തിരി വലിയവനാണ്. കാരണം ഒരു മാതൃഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന നന്ദിയും പ്രതികരണശേഷിയുമുള്ള ഒരു ഹൃദയം നിനക്കുണ്ട്. മുലപ്പാലിന്റെ ഉപ്പ് നോക്കാത്ത ഒരു ഹൃദയം. ഇന്നത്തെ ലോകത്തിന് തീർത്ത് നഷ്ടമായിരിക്കുന്ന നന്ദിയുടെ ഒരു ഹൃദയം. നന്ദി സന്തോഷ്, നന്ദി. 4 അമ്മച്ചിമാർ, പക്ഷേ ഒരു ഹൃദയം. 4 വല്യമ്മച്ചിമാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. 4 പേരും എന്റെ ഹൃദയത്തെ ആഴത്തിൽ സ്വാധീനിച്ചവരാണ്. 1-ാമത്തെ വല്യമ്മച്ചി എന്റെ അമ്മച്ചിയുടെ അമ്മ. ഞാൻ ചെറുപ്പകാലത്ത് എന്റെ അമ്മച്ചിയുടെ വീട്ടിൽ നിന്നാണ് വളർന്നത്. അമ്മച്ചിയുടെ അമ്മ എന്റെ വിശ്വാസ ജീവിതത്തിലെ ഒരു വലിയ ഹീറോയാണ്. ആ അമ്മച്ചിയുടെ നടപ്പും എടുപ്പും വാക്കുകളും പ്രതികരണങ്ങളും എന്റെ വിശ്വാസയാത്രയിൽ വലിയ മാർഗദർശനങ്ങളായി തീർന്നിട്ടുണ്ട്. വീട് വിട്ട് പള്ളിയിലല്ലാതെ എവിടെയും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു അമ്മ. വീട്ടിൽ ഭർത്താവിന്റെയും മക്കളുടെയും ശുശ്രൂഷകളും വീട്ടുകാര്യങ്ങളും നിരന്തര പ്രാർത്ഥനയും മാത്രം ജ്വരമായി സ്വീകരിച്ചിരിക്കുന്ന അമ്മ. അമ്മയുടെ ജീവിതം സൂര്യൻ ഉദിക്കുന്നതിന് വളരെ മുൻപേ തുടങ്ങും. വീട്ടിൽ എല്ലാവർക്കും പ്രാതൽ വെച്ച് വിളമ്പി കൊടുത്തതിനു ശേഷം ഏറ്റവും ഒടുക്കം 10-11 മണിയൊക്കെ ആവും അമ്മ ഇത്തിരി കഞ്ഞി കുടിക്കാൻ. അത് ശാന്തമായി ദൈവവിചാരത്തോടെ ചെയ്യും. ഇതിനിടയിൽ ഓരോരുത്തർക്കും വേണ്ടത് വേണോ വേണോ എന്ന് ചോദിച്ച് അമ്മ എത്തിച്ചു കൊടുക്കും. പക്ഷേ അവരാരും തന്നെ എന്തെങ്കിലും അമ്മ കഴിച്ചോ, അമ്മയ്ക്ക് വല്ലതും വേണോ എന്ന് ഒരു ചോദ്യം ചോദിച്ചതായി എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അമ്മ എന്നും പരിപൂർണ സംതൃപ്തയായിരുന്നു. എല്ലാ കാലത്തും ദൈവത്തോട് നന്ദിയുള്ളവളും ആയിരുന്നു. 2-ാമത്തെ അമ്മച്ചി. ഇത് എന്റെ അപ്പച്ചന്റെ അമ്മച്ചിയാണ്. വലിയൊരു കർഷക കുടുംബം. അപ്പച്ചന്റെ അമ്മച്ചി ആ വീടിന്റെ വിളക്കായിരുന്നു. തികഞ്ഞ ജപമാല ഭക്ത. ഒരൊറ്റ നോയമ്പ് പോലും നഷ്ടമാക്കാതെ നോക്കുന്നവൾ. നല്ല വിശ്വാസ ജീവിതത്തിനായി മക്കളെ പരിശീലിപ്പിക്കുന്നവൾ. തികഞ്ഞ കഠിനാധ്വാനി. വീട്ടിലും പറമ്പിൽ ജോലിക്കാർക്കൊപ്പവും പണിയുന്നവൾ. ഭർത്താവിന് താങ്ങും തണലുമായവൾ. ഭർത്താവിനും മക്കൾക്കും വെച്ച് വിളമ്പി കഴിയുമ്പോൾ ചിലപ്പോൾ അമ്മയ്ക്ക് ആവശ്യത്തിന് ഭക്ഷണം തികയാറില്ല. പക്ഷേ അമ്മ ഓരോരുത്തരോടും ചോദിക്കും, കുഞ്ഞിന് ഇത്തിരി കൂടി വിളമ്പട്ടെ എന്ന്. ഭർത്താവിനോടും ചോദിക്കും, നിങ്ങൾക്ക് മതിയായോ, ഇത്തിരി കൂടി വിളമ്പട്ടെ എന്ന്. പക്ഷേ അമ്മ കഴിച്ചോ, അമ്മ കഴിക്കാതെയാണോ ഈ ഓട്ടം ഓടുന്നത് എന്നൊരു ചോദ്യം ഒരിക്കലെങ്കിലും ആരെങ്കിലും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ആ അമ്മച്ചിയൊട്ട് പരാതി പറഞ്ഞിട്ടുമില്ല. 3-ാമത്തെ അമ്മച്ചി. ഈ അമ്മച്ചി അയൽപ്പക്കത്തെ അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ കുടുംബം ഒരു ധനിക കുടുംബമാണ്. വീട് നിറച്ച മക്കൾ. ഇഷ്ടംപോലെ പണിക്കാരും അവിടെയും ഇതുതന്നെ കഥ. വയ്ക്കാനും വിളമ്പാനും ശുശ്രൂഷിക്കുവാനും എല്ലാം മുൻപിൽ നിൽക്കുന്നത് അമ്മച്ചി തന്നെ. എല്ലാവർക്കും വിളമ്പിക്കൊടുത്ത് എല്ലാവരെയും തൃപ്തരാക്കിയതിനു ശേഷം അമ്മച്ചി ശാന്തമായി ഒരിത്തിരി കഞ്ഞി കുടിക്കും. ഒരു കഷ്ണം നാരങ്ങ അച്ചാറും കൂട്ടി. ഞാൻ ആ വീട്ടിൽ പല കാര്യങ്ങൾക്കുമായി പോകാറുണ്ടായിരുന്നു. അമ്മ കഴിച്ചോ എന്നൊരു വാക്ക് മക്കളോ, നീ കഴിച്ചോടി, സമയത്ത് ഭക്ഷണം കഴിക്കണം, വയറു വാട്ടി നടന്ന് അസുഖം പിടിപ്പിക്കരുത് എന്നൊരു വാക്ക് ഭർത്താവോ പറഞ്ഞു കേട്ടതായി എനിക്ക് ഓർമ്മയില്ല. എന്നിട്ടും ആ അമ്മച്ചി ആരോടും പരാതി പറഞ്ഞിട്ടില്ല. അമ്മച്ചി കർത്താവിൽ സംതൃപ്തയായിരുന്നു. നാലാമത്തെ അമ്മച്ചി എന്റെ ഭർത്താവിന്റെ അമ്മച്ചിയാണ്. അമ്മച്ചി കഞ്ഞി പ്ലേറ്റിലെടുത്താൽ തിടുക്കത്തിൽ കഴിച്ചു കഴിയും. ഇരുന്ന് കഞ്ഞി കുടിക്കാൻ ഇരിപ്പ് ഉറയ്ക്കാത്തതുപോലെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ അമ്മയോടൊരിക്കൽ ചോദിച്ചു, അമ്മ എന്തിനാ അമ്മേ തിടുക്കം കൂട്ടുന്നത്, കുറച്ചുകൂടി സാവധാനത്തിൽ കഴിച്ചാൽ പോരെ. അപ്പോൾ അമ്മ പറഞ്ഞു, എന്റെ മോളെ, കഞ്ഞി കയ്യിലെടുക്കുമ്പോൾ പഴയ കാലത്തെ ഒരോർമ്മയാണ് വരുന്നത്. ഇരുന്ന് ഭക്ഷണം കഴിച്ച നാളുകൾ ഓർമ്മയില്ല. നടന്നും ഓടിയുമൊക്കെയാ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നത്. രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കണം. അന്ന് നെല്ല് കുത്തുന്ന മില്ലുകളില്ലാത്തതിനാൽ ആ ദിവസത്തേക്കുള്ള അരി ഉരലിലിട്ട് കുത്തിയെടുക്കണം. ഒരു കുഞ്ഞു വയറ്റിലും മുല കുടിക്കുന്ന ഒന്ന് പുറത്തും കാണും. അതിന്റെ ചിത്താന്തം സാധിക്കണം. കൂടാതെ നിരന്തരമായ പല്ലുവേദന, വല്യപ്പന്റെയും വല്യമ്മയുടെയും കെട്ടിയവന്റെയും ശുശ്രൂഷ. വച്ചു വേവിച്ചാൽ പോരാ, പഠിക്കുന്ന പിള്ളേർക്ക് പൊതിച്ചോർ കെട്ടി കൊടുത്തുവിടണം. ഒരു നേരത്തെ പണി കഴിഞ്ഞാൽ അടുത്ത നേരത്തേക്കുള്ള വക നോക്കണം. അന്ന് കറന്റ് മോട്ടറുമില്ല. വെള്ളം മുഴുവൻ വലിച്ചു കോരിക്കൊണ്ടുവരണം. പണി തീർത്ത് കിടക്കാനൊരുങ്ങുമ്പോൾ സമയം 12 മണിയാകും. അപ്പോഴേക്കും നേരത്തെ ഉറങ്ങിയ കൊച്ച് ഉണർന്നെഴുന്നേറ്റ് കരയാൻ തുടങ്ങും. ചുരുക്കത്തിൽ എന്തു പറയാൻ, ഇരുന്ന് കഞ്ഞി കുടിക്കാൻ നേരമില്ല. പലപ്പോഴും നിന്നുകൊണ്ടും ഓടി നടന്നുമാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. മിക്കവാറും കഞ്ഞിവെള്ളം കോരി കുടിച്ച് അങ്ങനെ നടക്കും. ഒരു കയ്യൊഴിവ് എപ്പോഴെങ്കിലും കിട്ടുമ്പോഴാണ് രണ്ടു വറ്റ് വാരി തിന്നുന്നത്. അങ്ങനെയായിരുന്നു മോളെ ജീവിതം. ഞാൻ എന്റെ ഒടേ തമ്പുരാനെ നോക്കി ഒറ്റ ഓട്ടമാ, കുടുംബം കരയ്ക്കെത്തിക്കണ്ടേ. ഈ അമ്മച്ചിമാർ ഇന്നും ഈ അമ്മച്ചിമാർ നമ്മുടെയൊക്കെ മിക്ക ക്രിസ്തീയ കുടുംബങ്ങളിലും ജീവിക്കുന്നുണ്ട്. പല രൂപത്തിലും ഭാവത്തിലും പ്രായത്തിലുമൊക്കെ അവരിങ്ങനെ രാപകലില്ലാതെ കുടുംബത്തെ കരകയറ്റാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആരിൽ നിന്നും ഒരംഗീകാരവും അവർക്ക് കിട്ടുന്നില്ല എന്നതാണ് സത്യം. അവഗണിക്കപ്പെടുന്ന മാതൃത്വങ്ങൾ. ഒരിക്കൽ അമ്മച്ചി എന്നോട് കണ്ഠമിടറിക്കൊണ്ട് പറഞ്ഞു, എന്റെ മോളെ, ആദ്യമൊക്കെ ഞങ്ങളുടെ കുടുംബജീവിതം വളരെ ശാന്തവും സ്വസ്ഥവുമായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് കടക്കെണികളും വലിയ സാമ്പത്തിക തകർച്ചകളും ഞങ്ങളുടെ കുടുംബത്തെ തേടിയെത്തിയത്. 5 പൈസ പോലും വരുമാനമില്ലാത്ത ആ കാലഘട്ടത്തിൽ ഞാൻ മുന്നിട്ടിറങ്ങി ചെയ്ത കൈത്തൊഴിൽ കൊണ്ടും മറ്റ് വരുമാന ഇനങ്ങൾ കൊണ്ടുമാണ് ഞങ്ങളുടെ കുടുംബം പിടിച്ചു നിന്നതും കരകയറിയതും. ഇന്ന് സാമ്പത്തികമായി ഞങ്ങൾ നല്ല നിലയിലാണ്. മക്കളൊക്കെ വിദേശത്ത് നല്ല നിലയിലാണ്. പക്ഷേ അവർ ഇന്ന് അമ്മ ചെയ്തതെല്ലാം മറന്നുപോയിരിക്കുന്നു. അവരുടെ മനസ്സിൽ അപ്പൻ ചെയ്തവ ഒക്കെയേ ഉള്ളൂ. അവർ ഇന്ന് ഈ നിലയിലെത്തിയതിന് പിന്നിലുള്ള എന്റെ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും അവർ മറന്നു തന്നെ പോയിരിക്കുന്നു. ഒരു ബർത്ത്ഡേ ആഘോഷം തന്നെ കണക്കിലെടുത്താൽ മതി. അപ്പന്റെ ബർത്ത്ഡേ ദിവസം കയ്യിലെത്താൻ വേണ്ടി അവർ മുന്നമ്മേ കൂട്ടി സമ്മാനങ്ങൾ ബുക്ക് ചെയ്ത് ആ ദിവസം വീട്ടിലെത്തിക്കും. പക്ഷേ അമ്മയായി എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടുന്നത് മക്കളിൽ നിന്നും ഒരു തണുത്ത ഫോൺ വിളി മാത്രമായിരിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഞാനൊരു അവഗണിക്കപ്പെട്ട വസ്തുവായി തീർന്നിരിക്കുന്നു. ഇതൊരു കെട്ടുകഥയല്ല, കണ്ടമിടറിക്കൊണ്ട് ഒരമ്മ എന്നോട് പങ്കുവച്ച യഥാർത്ഥ സംഭവമാണ്. ഇത് പറഞ്ഞിട്ടവർ കൂട്ടിച്ചേർത്തു, മക്കൾ നല്ലവരായി പേരുകേട്ടവരായാൽ അത് അപ്പന്റെ മിടുക്ക്, മക്കൾ വഴിവിഴച്ചു പോയാൽ അത് അമ്മ വളർത്തിയതിന്റെ കുഴപ്പവും. ഇതാണല്ലോ ലോകത്തിന്റെ ചിന്താഗതി. ദിവ്യകാരുണ്യഭാവം. ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ മറക്കാതെ ദിവ്യകാരുണ്യമേ സ്നേഹമേ. ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ മറക്കാത്ത തളരാത്ത തായ്ഭാവമേ ദിവ്യകാരുണ്യമേ സ്നേഹമേ. മുകളിൽ കൊടുത്ത ദിവ്യകാരുണ്യത്തെ സംബന്ധിച്ച വരികൾ തികച്ചും ഒരു യഥാർത്ഥ അമ്മയുടെ ഹൃദയഭാവമാണ്. ദിവ്യകാരുണ്യനാഥന് എപ്പോഴും ഒരമ്മയുടെ ഹൃദയഭാവമാണ് ഉള്ളത്. തിബേരിയൂസ് കടൽക്കരയിൽ പ്രാതലൊരുക്കി വിളമ്പിക്കൊടുത്ത് തന്റെ ശിഷ്യന്മാരെ തീറ്റിപ്പോറ്റുന്ന ഈശോയുടെ മനസ്സ് ഒരമ്മയുടെ മനസ്സല്ലേ? പരിഭവങ്ങളില്ല, പരാതികളില്ല, സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യം മാത്രം. നാമും വളരേണ്ടത് ഈ മാതൃഭാവത്തിലേക്കല്ലേ? ഒപ്പം തന്നെ നാം തിരിച്ചറിയേണ്ട ഒന്നുണ്ട്. നമ്മൾ ഭക്ഷിക്കുന്ന ഓരോ വിരുന്നിന്റെയും പിന്നിൽ ഉണ്ണാതെ ഊട്ടുന്ന പലരുടെയും ബലി ജീവിതമുണ്ട്. അതൊരു പക്ഷേ അമ്മയാകാം, അപ്പനാകാം, സ്ഥാപനത്തിലെ അധികാരിയാകാം, റക്ടർ അച്ഛനാകാം, മദറമ്മയാകാം, കുശിനിയിലെ പണിക്കാരനാകാം, മറ്റു പലരുമാകാം അവർ. ആരു തന്നെയുമാകട്ടെ, അവർ ഒരമ്മയുടെ മനസ്സുള്ളവരാണ്. അതുകൊണ്ടാണ് അതിനവർക്ക് കഴിയുന്നത്. അവരെ നോക്കി, അമ്മേ അമ്മ കഴിച്ചോ, അപ്പ അപ്പൻ കഴിച്ചോ, അച്ഛൻ കഴിച്ചോ, മദറെ മദർ കഴിച്ചോ, ചേട്ടാ ചേട്ടൻ കഴിച്ചോ എന്നൊരന്വേഷണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോയെന്ന് ചികഞ്ഞു നോക്കുന്നത് വളരെ നന്നായിരിക്കും. ജീവിതയാത്രയിൽ കഴിക്കേണ്ടത് പലതും കഴിക്കാതെ നമുക്ക് വേണ്ടി ഓടുന്നവരുടെ ബലിജീവിതങ്ങളോട് നന്ദി എന്നൊരു വാക്ക് പറയാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം എത്ര അർത്ഥപൂർണമാകുമായിരുന്നു. അതിനാൽ അമ്മ കഴിച്ചോ എന്ന ചോദ്യം ഞാൻ നിങ്ങളുടെ ക്രിസ്തീയ മനസാക്ഷിക്ക് വിടുന്നു. ഇനി ഉണ്ണാതെ ഊട്ടുന്ന ജീവിതം നയിക്കുന്നവരോടൊരു വാക്ക്: ഇതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ശ്രേഷ്ഠത, ഇതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മഹത്വം. അതിനാൽ പരാതിപ്പെടരുത്. പറയാനും ഉപദേശിക്കാനും അത് എളുപ്പമാണ്. പക്ഷേ പച്ചയായ മനുഷ്യന്റെ പച്ചയായ ജീവിതത്തിൽ ഈ പരാതി വന്നുപോകും. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. അഴിയുന്നെങ്കിലോ അത് ധാരാളം ഫലം പുറപ്പെടുവിക്കും. യോഹന്നാൻ 12:24. ഈ അഴിയപ്പെടലിന്റെ വേദനയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മഹത്വം. ഈ വേദനയാണ് തികഞ്ഞ പ്രതികൂലങ്ങളിലും ഫലം ചൂടി നിൽക്കുന്ന ഫലവൃക്ഷമായി നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റുന്നത്. പ്രിയപ്പെട്ട സന്തോഷ്, നിനക്ക് നന്ദി. നീ ഒരു പക്ഷേ ഒരു വിജാതീയനായിരിക്കാം. ഞാൻ ജാതി ചോദിച്ചില്ല, കെട്ടുമട്ടും കണ്ടിട്ടങ്ങനെ തോന്നുന്നു. അമ്മ കഴിച്ചോ എന്ന ചോദ്യം ഞങ്ങളുടെ ക്രിസ്തീയ മനസാക്ഷിക്ക് നേരെ തൊടുത്തുവിട്ട് നടന്നകന്ന നിന്നെ ഈശ്വരൻ സമർത്ഥമായി അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. ആമേൻ. ആവേ മരിയ.